മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയതെന്നും റോമാക്കാരെ ഉദ്ദേശിച്ചാണ് താൻ സുവിശേഷം എഴുതിയതെന്നും മുഖവരയിൽ നാം ചിന്തിച്ചല്ലോ. ഒരു കാര്യം ഇതിനിടെ പറയട്ടെ, റോമാക്കാർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിലെ പ്രജകളെയാണ്, അല്ലാതെ ഇന്ന് ചില സ്ഥലങ്ങളിൽ റോമാക്കാർ എന്നതുകൊണ്ട് ചിന്തിക്കുന്ന സഭാവിഭാഗത്തെ അല്ല. 1-ാം നൂറ്റാണ്ടിലെയും ആ പ്രത്യേക കാലയളവിലെയും ലോകശക്തിയായിരുന്ന റോമൻ സാമ്രാജ്യത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊതിച്ചിരുന്ന ജനങ്ങൾക്ക് യേശുവിൻ്റെ സുവിശേഷം കാർമേഘങ്ങൾക്കിടയിലെ വെള്ളിമേഘങ്ങൾ ആയിരുന്നു. വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതിയെങ്കിൽ മർക്കോസ് വളരെ വ്യത്യസ്തമായ ഒരു വിഭാഗത്തിനു വേണ്ടിയാണ് എഴുതിയത്. ഈ സുവിശേഷത്തിൽ യേശുവിനെ ഒരു ദാസനായിട്ടാണ്, ശുശ്രൂഷകനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവതരണത്തിൽ മറ്റു സുവിശേഷങ്ങളെക്കാൾ വളരെ വ്യത്യാസമുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം നാം മുഖവരിയിൽ കണ്ടത്, തൻ്റെ സുവിശേഷം എഴുതുവാനുള്ള വസ്തുതകൾ മർക്കോസിന് ലഭിച്ചത് ഷിമോൻ പത്രോസിൽ നിന്നുമാകുന്നു എന്നത്രേ കരുതുന്നത്. യേശുക്രിസ്തുവും ഷിമോൻ പത്രോസും തമ്മിലുണ്ടായിരുന്ന ആ കൂടുതൽ അടുപ്പം കാരണം ഈ പുസ്തകത്തിലെ വസ്തുതകൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നോർക്കണം. അതുമാത്രമല്ല, പുതിയ നിയമ പുസ്തകങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടവയിൽ ഒന്നാകുന്നു മർക്കോസിൻ്റെ സുവിശേഷം എന്നുള്ളതും ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായൊരു സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. ഇത് പഠിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ എഴുതി അറിയിക്കുവാൻ മറക്കരുതേ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളാണല്ലോ ഇന്നലെ നാം പഠിച്ചു കഴിഞ്ഞത്. ഇനിയും നാം 9-ാം വാക്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 9 മുതൽ 11 വരെ പിതാവായ ദൈവം പുത്രനെ, അതെ ശുശ്രൂഷകനെ, ദാസനെ വ്യക്തമാക്കുന്ന സംഭവം അത്രേ നാം കാണുന്നത്. 9-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. മർക്കോസ് ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് താങ്കൾ ശ്രദ്ധിച്ചോ? യേശു വന്നു. എത്ര സന്തോഷം നൽകുന്ന വസ്തുതയില്ലേ? ഇനിയും ഒരു നാൾ അവൻ വീണ്ടും വരും. അതും ആശ്ചര്യജനകമായ ഒരു തലക്കെട്ടത്രേ. പക്ഷേ ഇവിടെ യേശു വന്നത് നസ്രയത്തിൽ നിന്നും അത്രേ. ആ ചെറിയ നസ്രയത്ത് പട്ടണത്തിൽ 30 വർഷമായി ശാന്തമായ പരിശീലനത്തിൽ കൂടി പോവുകയായിരുന്നിരിക്കണം യേശു. അധികമൊന്നും അറിയപ്പെടാത്ത 30 വർഷങ്ങൾ. ഇപ്പോൾ ഇതാ അവൻ പരസ്യമായി ശുശ്രൂഷ ആരംഭിക്കുവാൻ വരുന്നു. അവൻ വന്ന് തൻ്റെ സ്നാനത്തിലൂടെ മനുഷ്യവർഗത്തോട് താതാത്മ്യം പ്രാപിക്കുന്നു. യേശു യോഹന്നാനോട് പറഞ്ഞത്, ഇപ്പോൾ സമ്മതിക്കുക, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഇങ്ങനെ യോഹന്നാനോട് പറയുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. താൻ യേശുവിനെ സ്നാനപ്പെടുത്തണമെന്ന് യോഹന്നാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നതില്ല. ശ്രദ്ധേയമായ വേറൊരു കാര്യം എന്തെന്നാൽ, യേശു എന്ന അവൻ്റെ പേര് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. യേശു വന്നു. ഈ സുവിശേഷത്തിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാധാരണ പേരായ യേശു എന്നുള്ളതും ശ്രദ്ധേയമത്രേ. മർക്കോസ് യേശു എന്ന നാമം മറ്റേതൊരു പേരിനേക്കാളും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നു. തൻ്റെ ലക്ഷ്യസാധ്യത്തിനായി അത് സഹായിക്കും എന്നതുകൊണ്ടായിരിക്കും സുവിശേഷകൻ അപ്രകാരം ചെയ്യുന്നത്. ഇനിയും 10-ഉം 11-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. ത്രിത്വം വളരെ വ്യക്തമായ വിധത്തിൽ ഇവിടെ ഒരുമിച്ച് വരുന്നത് അത്രേ നാം കാണുന്നത്. ത്രിത്വത്തിൽ രണ്ടാമനായി യേശുക്രിസ്തുവിനെ ഇവിടെ കാണുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങുന്നു. ആത്മാവ് ത്രിത്വത്തിൽ മൂന്നാമനാകുന്നുവല്ലോ. അതുമാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായത് എന്തെന്നാൽ, നീ എൻ്റെ പ്രിയ പുത്രൻ. ഇത് പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. ത്രിത്വത്തിൽ ഒന്നാമനായ പിതാവ്. അങ്ങനെ തൃത്വം ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഇത് യേശുവിൻ്റെ വ്യക്തിത്വത്തിലും സമർപ്പണത്തിലുമുള്ള സ്വർഗത്തിൻ്റെ മുദ്രയാണ്. ഇക്കാലത്ത് തൃത്വത്തെ അവഗണിക്കുന്ന, തള്ളിക്കളയുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവരുടെ പഠിപ്പീരുകൾ കേൾക്കുവാൻ നല്ല സുഖമാണ്, പെട്ടെന്ന് മനസ്സിലായെന്ന് വന്നേക്കാം. തൃത്വത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു പിടിയും കിട്ടാത്ത ഒരു വ്യക്തി ആ പറയുന്നതാണ് വാസ്തവം എന്ന് ചിന്തിച്ച് അതിലേക്ക് ചാഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാത്ത യാതൊരു വ്യക്തിയും ഒരു ദൈവപൈതലാകുന്നു എന്ന് പറയുവാൻ സാധ്യമല്ല. ക്രിസ്തീയ പഠിപ്പീരുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു ത്രിയേക ദൈവം, ദൈവത്തിൻ്റെ തൃത്വം. ഇത് പഠിപ്പിക്കാത്തവർ തികച്ചും തെറ്റായ പഠിപ്പീരാകുന്നു ചെയ്യുന്നത്. ഞാൻ സാധാരണ പറയുന്ന ആ പദം പാഷാണമതം, കൾട്ട് ഗ്രൂപ്പ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ഇതില്ല എന്ന് പഠിപ്പിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഭവനങ്ങളിൽ കയറിയിറങ്ങിയാൽ അവർ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഭവനങ്ങളിൽ കയറ്റാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആ വിഭാഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഈ ഭാഗത്ത് തൃത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രം. തൃത്വത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു വിഭാഗവും ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കാത്തവരാകുന്നു. ഈ ഭാഗങ്ങൾ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങൾ ഇവിടെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. അവൻ ശുശ്രൂഷകനാണ്, ദാസനാണ്, യോഹന്നാൻ സ്നാപകനാണ് അവനെ പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് പിതാവായ ദൈവം അവനെ വ്യക്തമാക്കുന്നു, തൻ്റെ മുദ്ര അവൻ്റെ മേൽ വയ്ക്കുന്നു. തുടർന്ന് പരീക്ഷ തൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കും. 12 ഞാൻ വായിക്കട്ടെ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. ഇവിടെ ഈ നിർബന്ധിച്ചു എന്ന വാക്ക് കേട്ടിട്ട് എന്തു തോന്നുന്നു? ഒരു ഭയമുളവാക്കുന്ന വാക്കായി തോന്നുന്നു? ഒരു ഗൗരവത്തിൻ്റെ ധ്വനി? ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ നേരെ മരുഭൂമിയിലേക്കാണ് നടത്തിയത്, അതെ, പരീക്ഷിക്കപ്പെടുവാൻ. നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത്രേ ഇത്. ആദ്യം താൻ ഉന്നയിച്ച അതേ ചോദ്യത്തിലേക്ക് നാം വീണ്ടും വരികയാണ്. ഇവനെ കൊണ്ട് ഈ പണി സാധ്യമാണോ? മറ്റു മനുഷ്യർ പരാജയപ്പെട്ടു, പരീക്ഷയുടെ മുഖത്ത് നിൽക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ആദാം പരാജയപ്പെട്ടു, നോഹ ജലപ്രളയത്തിൽ കുഴപ്പമൊന്നുമില്ലാതെ കടന്നുകൂടി. പക്ഷേ പിന്നീട് അവൻ ദയനീയമാവണ്ണം പരാജയപ്പെട്ടു. അബ്രഹാം പരാജയപ്പെട്ടതും നാം കാണുന്നു. മോശ പരാജയപ്പെട്ടു. മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന തൻ്റെ ജനത്തെ മോശ വിടുവിച്ചു. അത്ഭുതങ്ങൾ ഓരോന്നായി ദൈവം മോശയിലൂടെ പ്രവർത്തിച്ചു. പക്ഷേ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം മോശയ്ക്ക് ലഭിച്ചില്ല. എന്തൊരു കഷ്ടമില്ലേ? പാവം ദാവീദും പരാജയപ്പെട്ടു. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പരീക്ഷ യേശുവിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു എന്നത്രേ. 1:13 നാം വായിക്കുന്നത് മർക്കോസിന് സുവിശേഷം 1:13. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യേശുവിന്റെ പരീക്ഷയുടെ ഒരു നീണ്ട വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ മർക്കോസ് അങ്ങനെ നൽകുന്നില്ല. യേശു 40 മരുഭൂമിയിലായിരുന്നു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. ആ 40 മുഴുവനും യേശു പരീക്ഷിക്കപ്പെട്ടു. ചിലർക്കൊരു ധാരണയുണ്ട്, യേശു 40 ഉപവസിക്കുകയായിരുന്നു എന്ന്. അന്നേരം സാത്താൻ പരീക്ഷയൊന്നും കൊണ്ടുവന്നില്ല പോലും. ഉപവാസമെല്ലാം കഴിഞ്ഞപ്പോൾ പരീക്ഷ സംഭവിച്ചു പോലും. അങ്ങനെയല്ല സുഹൃത്തെ, മുഴുവൻ സമയവും അവൻ പരീക്ഷയിൽ കൂടി കടന്നു പോകുകയായിരുന്നു. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സാത്താൻ്റെ പരീക്ഷകൾ കൂടുതലും കാട്ടുമൃഗങ്ങളിലൂടെ ആയിരിക്കും വന്നതെന്ന്. പക്ഷേ മർക്കോസ് പറയുന്നത് അവൻ കാട്ടുമൃഗങ്ങളോടും ദൂതന്മാരോടും കൂടെ ആയിരുന്നു, അവ രണ്ടും അവനെ ശുശ്രൂഷിച്ചു പോലും. മനുഷ്യൻ്റെ അധീനതയിൽ കൊടുത്തിട്ടുള്ള സൃഷ്ടിയുടെ ഒരു ഭാഗം അത്തരം മൃഗങ്ങൾ. മനുഷ്യൻ അവയെ ഭരിക്കുവാൻ തന്നെയാണ് ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ചതും. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നാം കാണുന്നത് മനുഷ്യനൊരു ഭവനം ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് മറ്റെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കറിയാവുന്നിടത്തോളം ഈ ഭൂമിയിൽ മാത്രമേ മനുഷ്യവാസമുള്ളൂ. മനുഷ്യന് വസിക്കുവാൻ യോഗ്യമായ സ്ഥലവും ഇതുമാത്രമാണ്. മുകളിലുള്ള ദൂതന്മാരും താഴെയുള്ള മൃഗങ്ങളും യേശുവിനെ ശുശ്രൂഷിച്ചു പോന്നു എന്നത്രേ മർക്കോസ് ഇവിടെ പറയുന്നത്. ഇനിയും നാം കാണുന്നത് യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതാണ്, 14-15 വാക്യങ്ങളിൽ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് ശേഷം യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ് നാം കാണുന്നത്. മർക്കോസ് ഇവിടെയും ഒരു തലക്കെട്ട് നൽകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. യേശു ചെന്നു. യോഹന്നാൻ സ്നാപകൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്നു. ഇപ്പോൾ അവൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവൻ ശുശ്രൂഷ ആരംഭിക്കുന്നു. അവൻ പ്രസംഗിച്ചത് എന്തെന്നാൽ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് അത്രേ ദൈവത്തിൻ്റെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നായിരുന്നു. എന്നാൽ ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടല്ലോ. അതുപോലെ തന്നെ ചില ഭാഗത്ത് ഒരേ അർത്ഥവും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണത്തെയാകുന്നു സ്വർഗരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ പ്രപഞ്ചം മുഴുവനെയും അത്രേ, ഈ ഭൂമിയുടെ അതിരുകൾക്കും അപ്പുറം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിനകത്തുൾപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ പ്രത്യേകമായി ദൈവത്തിൻ്റെ ഭരണം എന്നത് അത്രേ വിശുദ്ധ മത്തായി സ്വർഗരാജ്യം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മർക്കോസ് കുറെ കൂടി വിശാലമായ ഒരു ഭാഗം ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. കാരണം ദൈവരാജ്യം എന്നതുകൊണ്ട് പ്രപഞ്ചം മൊത്തം, അതിലെ സൃഷ്ടികളെല്ലാം ഉൾപ്പെടെയാകുന്നു ചിന്തിക്കുന്നത്. ഭൂമിയെ മാത്രം ചിന്തിക്കുന്ന പക്ഷം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നോ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നോ പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് വരുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം എന്നതുകൊണ്ട് ഭൂമിക്ക് വെളിയിലുള്ളവ കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നതെന്നും, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സ്വർഗത്തിൻ്റെ ഭരണമാകുന്നു എന്നും മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ വിവരിച്ചത് താങ്കൾക്ക് വ്യക്തമായി എന്ന് ചിന്തിക്കുന്നു. 15 വാക്യത്തിൽ തന്നെ നാം വായിച്ചത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മത്തായിയുടെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച അതേ പ്രസംഗമാകുന്നു യേശുവും പ്രസംഗിച്ചത്. മത്തായിയുടെ സുവിശേഷം 3:2 4:17 ഒന്ന് നോക്കിക്കേ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കാലങ്ങളിൽ ഈ ദൂത് വാസ്തവത്തിൽ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. അതായത് മാനസാന്തരത്തിന് മുൻപ് നാം വിശ്വാസം കൊണ്ടുവരും. വിശ്വാസത്താൽ താങ്കൾ ക്രിസ്തുവിങ്കലേക്ക് തിരിയുമ്പോൾ വാസ്തവത്തിൽ താങ്കൾ എന്തിൽ നിന്നെങ്കിലും അത്രേ അവങ്കലേക്ക് തിരിയുന്നത്. ആ എന്തിൽ നിന്നെങ്കിലും തിരിയുന്നതാണ് മാനസാന്തരം. അങ്ങനെ എന്തിൽ നിന്നെങ്കിലും തിരിയുന്ന ആ ഒരവസ്ഥ ഇല്ല എങ്കിൽ താങ്കൾ വാസ്തവത്തിൽ ക്രിസ്തുവിങ്കലേക്ക് യഥാർത്ഥമായി തിരിയുന്നില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതുവരെ പൊയ്ക്കൊണ്ടിരുന്ന ആ ജീവിതത്തിൽ നിന്നും ഒട്ടും വ്യത്യാസമില്ലാത്ത ഒരു ജീവിതമാകുന്നു ഇപ്പോഴുമെങ്കിൽ ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് പറയുന്നതിൽ എന്താണ് യുക്തി? യഥാർത്ഥമായും ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞതായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ, ഒരു ദൈവ പൈതൽ എന്തിൽ നിന്നെങ്കിലും ഒക്കെ വിട്ട് ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞ ഒരു രൂപാന്തരം പ്രകടമാകും. അങ്ങനെ വരുമ്പോൾ ഞാൻ ക്രിസ്തുവിലായി എന്ന് പറയുകയും ജീവിതത്തിൽ വിടേണ്ടവ വിടാതിരിക്കുകയും ചെയ്യുന്ന വിപരീതത്വം പിന്നെ ഉണ്ടാകില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതാണ്. മനസ്സിനൊരു രൂപാന്തരം വരാതെ, അതെ മാനസാന്തരമില്ലാതെ എങ്ങനെയാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നത്ര വിശുദ്ധ പൗലോസ് വിളിച്ചറിയിക്കുന്നത്. പലരും ക്രിസ്തുവിലായി എന്ന് പറയുകയും ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലാത്തതുപോലെ ജീവിക്കുകയുമാകുന്നു ചെയ്യുന്നത്. പലരുടെയും ജീവിതത്തിൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇതേവരെ പരസ്യമായി ചെയ്തിരുന്നതെല്ലാം രഹസ്യമാകുകയും രഹസ്യമായി ചെയ്തിരുന്നതെല്ലാം പരസ്യമാകുകയുമാണ് പരിപാടി. അങ്ങനല്ലേ? ഒന്ന് ചിന്തിച്ചിട്ട് പറയുക. ഇന്ന് മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ വല്ലപ്പോഴുമേ പള്ളിയിൽ പോവുകയുള്ളായിരുന്നു, അതും രഹസ്യമായി. പ്രാർത്ഥനയും രഹസ്യമായി തന്നെ. അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളെല്ലാം തന്നെ പരമാവധി രഹസ്യമായിരുന്നു. അതേസമയം കള്ളുകുടിയും ചീട്ടുകളിയും അസഭ്യം പറച്ചിലും വഴക്കും മോഷണവും അങ്ങനെയെല്ലാം പരസ്യമായിരുന്നു. എന്നാൽ ഇന്ന് അയാൾ മാനസാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ പരസ്യമായി ബൈബിളും പിടിച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്നുണ്ട്, പരസ്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്, സാക്ഷ്യമെന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രഹസ്യമായി പുകവലിക്കും, പൊടിവലിക്കും, മോഷ്ടിക്കുന്നില്ല എങ്കിലും കള്ളം പറയും, വഴക്കുണ്ടാക്കാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കും, വീട്ടിൽ ശരിക്കും യോജിച്ചു പോകുവാൻ സാധിക്കുന്നില്ല. ഇതല്ല മാനസാന്തരം. പഴയ ജീവിതത്തോടെല്ലാ പ്രകാരത്തിലും വിട പറയുക. ക്രിസ്തുവിൽ പുതിയൊരു ജീവിതം, വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം ആരംഭിക്കുന്നു. മാനസാന്തരപ്പെടുവീൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ? വാസ്തവമായി താങ്കൾ ദൈവപൈതലായി എന്ന് ഉറപ്പുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോൾ അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ഒരു കാര്യം മറന്നുപോകരുത്, മർക്കോസിന്റെ സുവിശേഷം പഠിക്കുവാൻ നാം ആരംഭിച്ചതേ ഉള്ളൂ. 15 വാക്യങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ എത്രമാത്രം കണ്ടുകഴിഞ്ഞു എന്ന് നോക്കുക. മത്തായിയും ലൂക്കോസും ഒക്കെ ആദ്യത്തെ അധ്യായത്തിൽ വംശാവലി വിവരിച്ചു തീർന്ന പോലും ഇല്ലായിരുന്നു. ഇവിടെ വളരെ ധൃതിയിലുള്ള ഒരു പോക്കത്തിനെ നാം കാണുന്നത്. അതിനുള്ള കാരണം നാം മറന്നുപോകരുത്, ഈ സുവിശേഷം എഴുതിയത് ധൃതിയായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന റോമാക്കാർക്ക് വേണ്ടിയാണ്. അവർ ശക്തിയുള്ളവരായിരുന്നു, അധികാരമുള്ളവരായിരുന്നു, അവർ ലോകത്തെ ഭരിച്ചിരുന്നു. വിശുദ്ധ മത്തായി മതഭക്തരായ യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. മർക്കോസ് എഴുതിയത് ശക്തിയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. ലൂക്കോസ് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സംബോധന ചെയ്തുകൊണ്ടാണ് എഴുതിയത്. യോഹന്നാന്റെ സുവിശേഷം നശിച്ച, നഷ്ടപ്പെട്ട മനുഷ്യരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതപ്പെട്ടത്. ആത്മരക്ഷ ആവശ്യമുള്ള മനുഷ്യനു വേണ്ടി ഓരോരുത്തരും എത്രമാത്രം കരുതിയാണ് എഴുതിയിട്ടുള്ളത് എന്നോർക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യവർഗത്തിൻ്റെ ആവശ്യം അനുസരിച്ച് ദൈവവചനം തയ്യാറാക്കി. യേശു ശിഷ്യന്മാരെ വിളിച്ചടുപ്പിക്കുന്നതും കൂടി നമുക്കിന്ന് ഒന്ന് ചിന്തിക്കാം. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗലീലക്കടൽ പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട് എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടവനെ അനുഗമിച്ചു. അവിടെ നിന്നും അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. അപ്പോസ്തലന്മാർക്ക് 3 വ്യത്യസ്തവും വേർപെട്ടതുമായ വിളി ലഭിക്കുന്നതാണ് നാം കാണുന്നത്. 1, യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൻ്റെ 35 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു യെരുശലേമിൽ വരെ ചെന്നപ്പോൾ അവൻ ഈ ആളുകളെ കണ്ടുമുട്ടിയെന്നും അവൻ അവർക്കൊരു സാധാരണ ക്ഷണം നൽകി അനൗപചാരികമായ ഒരു വിളി, യേശു എവിടെയാണ് താമസിക്കുന്നതെന്ന് അവർക്കറിയണമായിരുന്നു. കാരണം യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് പറയുന്നത് ഈ ശിഷ്യന്മാർ കേട്ടിരുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർ യേശുവിനെ അനുഗമിക്കുകയും ചെയ്തിരുന്നല്ലോ. പക്ഷേ അവർ യേശുവിനോടുകൂടെ താമസിച്ചില്ല. ഈ സമയത്ത് താമസിക്കുവാൻ യേശു ആവശ്യപ്പെട്ടുമില്ല. അവർ തങ്ങളുടെ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് തന്നെ പോയി ഗലീലയിൽ. 2, ഇവിടെ ഇതാ മർക്കോസിന്റെ സുവിശേഷത്തിൽ അല്പം കൂടി വ്യത്യസ്തമായ ഒരു കാര്യം കാണുന്നു. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ യേശു കടൽക്കരയിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ മീൻ പിടിക്കുന്നതായി കാണുന്നു. അവരെ അവിടെ വെച്ച് ശിഷ്യന്മാരാകുവാൻ യേശു ക്ഷണിക്കുന്നു. അവർ മനുഷ്യരെ പിടിക്കുന്നവരാകണം എന്തായിരുന്നാൽ തന്നെയും ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അവർ വീണ്ടും തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് പോയി എന്നത്രേ. 3 വിളി, അതായത് ഒടുവിലത്തെ വിളി, അപ്പോസ്തോലത്വത്തിനായിട്ടുള്ള വിളിയായിരുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 3 അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 10 അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 6 അധ്യായത്തിലും ആകുന്നു. അവർ മീൻ പിടിക്കുവാൻ വേണ്ടി വീണ്ടും പോയി. ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ ശിമോൻ പത്രോസ് യേശുവിനോട് പറഞ്ഞത് തന്നെ ശ്രദ്ധിച്ചാൽ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ. വാസ്തവത്തിൽ പത്രോസ് ഇവിടെ പറയുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവേ, നീ പോയി വേറെ വല്ലവരെയും വിളിക്കാത്തത് എന്താ? അതായിരിക്കും നല്ലത്. എന്നെ തനിയെ വിട്ടേര്. ഞാൻ നിന്നെ വേദനിപ്പിച്ച വ്യക്തിയാണ്. ഞാൻ പാപിയായ ഒരു മനുഷ്യനാകുന്നു. കർത്താവേ, നീ എത്ര ശ്രമിച്ചാലും ഞാൻ വിജയിക്കുമോ എന്ന് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ യേശു കർത്താവ് അവനെ വിട്ടില്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ കർത്താവ് മൂന്നാമത്തെ പ്രാവശ്യം അവരുടെ അടുത്ത് വന്ന് അവരെ അപ്പോസ്തോലന്മാരായി നിയമിച്ചു. എത്ര സ്നേഹനിധിയായ ഒരു കർത്താവില്ലേ! നാം നമ്മെ ആരെങ്കിലും ഒരു പ്രാവശ്യം വേദനിപ്പിച്ചാൽ പിന്നെ ആ ആളിനെ ഒഴിഞ്ഞു മാറുമല്ലേ. അവനെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കും. അതേസമയം യേശു കർത്താവ് എത്ര താല്പര്യത്തോടെയാണ് നമ്മെ തേടി വരുന്നത്! വീണ്ടും വീണ്ടും അവനെ ത്യജിച്ചെന്നാലും അവൻ്റെ ദീർഘക്ഷമ നമ്മെ തേടി വരുന്നു. പ്രിയ സുഹൃത്തെ, യേശുവിനെ വേദനിപ്പിച്ചതിനാൽ ഇനിയും അങ്ങോട്ട് പോകുന്നില്ല എന്ന് കണക്ക് കൂട്ടിയിരിക്കുകയാണോ താങ്കൾ? അത് വേണ്ട. ചെയ്ത പാപങ്ങൾ ഏറ്റു പറയൂ. അവനെ വേദനിപ്പിച്ച ആ രംഗങ്ങളെ ഓർത്ത് അനുതപിക്കൂ. പരാജയങ്ങൾ യേശുവിനോട് തുറന്നു പറയൂ. യേശു താങ്കളെ പണ്ടത്തേതിനേക്കാൾ അധികം പ്രയോജനമുള്ള വ്യക്തിയാക്കും. കുറ്റബോധം കളയൂ. സ്നേഹത്താൽ, അതെ, ദൈവസ്നേഹത്താൽ നിറയൂ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ടുവരുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ വിധത്തിൽ മനം മടുത്തിരിക്കുകയാകുന്നുവെങ്കിൽ ഇന്ന് അതിൽ നിന്നൊരു വിടുതലുണ്ടാകട്ടെ. കർത്താവ് താങ്കളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര മനോഹരമായ ചിന്തയില്ലേ! കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരുടെ ജീവിതം അനുഗ്രഹകരമായ ഒന്നായി തീരുവാൻ അവരെ ആക്കി വയ്ക്കുന്നു, അവരെ നിയമിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം.